നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിപ്പാനും ഈ ഹോശാന പെരുന്നാളിൻ്റെ ദിവസത്തിൽ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തിരുമേശയിലുള്ള കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാനും വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ കാണുവാനുമൊക്കെ നീ ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. തിരുമുൻപാകെ ചേർന്ന് വന്നിരിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകളെ നൽകി ആശീർവദിക്കണമേ. കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണമേ. ആമേൻ. യേശു കർത്താവിൻ്റെ രാജകീയമായ എഴുന്നള്ളത്ത് യെരുശലേമിലേക്ക് നടത്തിയ ഹോശാനയുടെ ഓർമ്മ നൽകുന്ന ഈ ദിവസത്തിൽ സഭയായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനം ധ്യാനിപ്പാനും ആരാധനയിൽ തിരുമേശയിൽ സംബന്ധിപ്പാനുമൊക്കെ ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം കഴിക്കുന്നു. ജീസസ് എൻട്രി ഇൻ ടു ജെറുസലേം, ദ ഓൾട്ടർനേറ്റീവ് സ്റ്റൈൽ ഓഫ് കിങ്ഷിപ്പ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിന് ആധാരമായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയുവിനായി വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യു ചാപ്റ്റർ 21:9. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ആൻഡ് ദ ക്രൗഡ്സ് ദാറ്റ് വെൻ ബിഫോർ ഹിം ആൻഡ് ദാറ്റ് ഫോളോഡ് ഹിം വെയർ ഷൗട്ടിംഗ് ഹോശാന ടു ദ സൺ ഓഫ് ഡേവിഡ്, ബ്ലെസ്ഡ് ഈസ് ഹി ഹൂ കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, ഹോശാന ഇൻ ദ ഹൈസ്റ്റ്. നമ്മുടെ കർത്താവിൻ്റെ രാജകീയമായിട്ടുള്ള എഴുന്നള്ളത്ത് യെരുശലേമിലേക്ക് അവൻ നയിച്ചത് രഹസ്യമായിട്ട് അല്ല, പരസ്യമായിട്ട്. അത് ലോകം അറിയപ്പെടേണ്ട ഒരു വസ്തുതയാണെന്നുള്ള തികഞ്ഞ യാഥാർത്ഥ്യത്തോടുകൂടെ നമ്മുടെ കർത്താവ് മുന്നമേ അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത് ഒരുക്കിയതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ അവൻ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തതിൻ്റെ ക്രമീകരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈ ഹോശാനയുടെ ദിനത്തിൽ യെരുശലേമിലേക്കുള്ള അവൻ്റെ രാജകീയമായുള്ള എഴുന്നള്ളത്താണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭൗമിക ലോക ജീവിതയാത്രയിൽ യേശു കർത്താവ് അവസാനമായി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിക്കുന്നതിൻ്റെ ക്രമീകരണം. യേശു കർത്താവ് അതിലും ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെൻ്റ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ പല സന്ദർഭങ്ങളിലും തൻ്റെ പ്രവൃത്തിയെ പരസ്യമാക്കാനായിട്ട് അനുവദിക്കാതെ ശ്രമിച്ച യേശു കർത്താവ് എന്തുകൊണ്ട് ഈ ഒരു വിളംബര ഘോഷയാത്ര പരസ്യമായി നടത്തിയെന്ന് നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജാതിരാജാവും കർത്താതി കർത്താവുമായിട്ടുള്ള യേശു കർത്താവ് ദൈവം അയച്ച ലോകത്തിൻ്റെ രക്ഷകൻ ആണ്, രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ് എന്ന് ലോകത്തെ അറിയിക്കുന്ന ഒരു പ്രഖ്യാപന വിളംബര യാത്രയായിരുന്നു. എന്നാൽ ഇത് ആ കാലഘട്ടത്തിൽ യഹൂദന്മാരോ യഹൂദ മതത്തിലെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന സ്പിരിച്വൽ ലീഡേഴ്സോ മനസ്സിലാക്കാനായിട്ടോ ഉൾക്കൊള്ളാനായിട്ടോ പരാജയപ്പെട്ട കർത്താവ് അയച്ച മെശിഹായെ, അത് ഈ ലോകത്തിൻ്റെ രക്ഷകനായ മെശിഹ താനാണ് എന്ന് ലോകത്തിൻ്റെ മുൻപാകെ അറിയിക്കുന്നതിൽ യാതൊരുവിധമായ സങ്കുചിതത്വവും യേശു കർത്താവ് ഇവിടെ അവലംബിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്നാൽ യേശു ഈ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് പിതാവായ ദൈവമയച്ച മെശിഹയാണെന്ന് ചിലർ മനസ്സിലാക്കിയ വ്യക്തികൾ ഈ യാത്രയിൽ അത് അക്നോളജ് ചെയ്യുകയും അത് ഏറ്റുപറയുകയും അവൻ്റെ മുൻപാകെ അതിനുവേണ്ടി ഒരു അപേക്ഷ, ഒരു രോദനം, നിലവിളി ഉയർത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ അധികാരം ഇല്ലാത്തവരും അവസരം നിഷേധിക്കപ്പെട്ടവരും ബലഹീനരും പുറന്തള്ളപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും രോഗികളും ബലഹീനരും സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത, നിശബ്ദമായി നിലവിളിക്കുന്ന, വിമോചനം കാംക്ഷിച്ച ഒരു കൂട്ടം ആളുകൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ രാജാവാക്കാനായിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയ കർത്താവ് ഇവിടെ താൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്നതിലൂടെ രാജ്യത്വത്തിൻ്റെ ഒരു പുതിയ മാനം നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ഒരു ഇടമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് ഒരു ബദൽ രീതി യേശു കർത്താവ് ഇവിടെ പരിചയപ്പെടുത്തുന്നതിലൂടെ ഈ ലോകത്തിലുള്ള അധികാരവും അത് നൽകുന്ന പ്രൗഢിയും ഈ ലോകത്തിൽ അസ്തമിക്കുന്നതാണ് എന്നും എന്നാൽ താൻ പരിചയപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും ദർശനവും ലോകത്തിലുള്ള ഒരു ശക്തിക്കും തകർക്കാൻ പാടില്ലാത്തതുമാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനം യേശു കർത്താവ് ഈ ബദൽ യാത്രയിലൂടെ താൻ ക്രമീകരിച്ച ഈ രാജകീയമായ ബദൽ യാത്രയിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ രാജാക്കന്മാർ, അധികാരികൾ യാത്ര ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ശക്തിയുടെയും വേഗതയുടെയും ഒക്കെ വാഹനങ്ങളെ മാറ്റി നിർത്തി ഒരു കഴുതയെ വാഹനമായി യേശു കർത്താവ് എടുത്തതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കഴുത എന്ന് പറയുമ്പോൾ ആരാ ഇഷ്ടപ്പെടുന്നത്? നമുക്കിഷ്ടമില്ലാത്തവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കഴുത. അവർ ഒരു വിഭാഗത്തിൻ്റെ സിമ്പിളായിരുന്നു. ഒരു ഈ ഈ ഒരു മൃഗം ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പരിത്യജിക്കപ്പെട്ടവർ, നിസ്സഹായർ, അപമാനിതർ, അധകൃതർ, ബുദ്ധി കുറഞ്ഞവർ, വിരൂപർ, ശ്രദ്ധിക്കപ്പെടാത്തവർ, ഇവരുടെ പ്രതിനിധിയായിരുന്നു ഈ കഴുത. അപ്പോൾ അതിനെ വാഹനമാക്കുന്നതിലൂടെ യേശു കർത്താവ് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എന്നും രക്ഷയ്ക്ക് ആധാരമായി നമുക്ക് അവലംബിക്കാവുന്ന ചിലത് എന്താണ് എന്നുള്ളത് നമ്മുടെ മുൻപാകെ പരിചയപ്പെടുത്തുകയാണ്. അത് വിനയത്തിൻ്റെയും താഴ്മയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകയാണ്. യേശു തൻ്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലോക ചരിത്രം നാം പഠിക്കുമ്പോൾ എത്രയോ ശക്തന്മാരായിട്ടുള്ള അധികാരികൾ അവരുടെ പ്രൗഢിയും അധികാരവും അവരുടെ ഭൗതികമായ സമ്പത്തും ശക്തിയുടെ കേന്ദ്രമായി ഉയർത്തി കാണിച്ചു. എന്നാൽ ഇന്നതെല്ലാം മൺമറഞ്ഞു പോയില്ലേ? നമ്മുടെ കർത്താവ് ഉയർത്തി കാണിച്ച ഈ നൂതനമായിട്ടുള്ള മാർഗം ഇന്നും ലോകത്തിലെ എല്ലാ ശക്തിയേറിയ വെപ്പണേക്കാളും അധികമായി ശക്തിയോടുകൂടെ ഇന്ന് വാചാലമായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം, വിനയം, താഴ്മ, എളിമ, ഇതിനെ തകർക്കുവാനായിട്ട് ഇന്ന് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് അത് തൻ്റെ ക്രൂശിലെ തൻ്റെ മരണത്തിലൂടെ, ക്രൂശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റതിലൂടെ ഇന്നും ലോകത്തിന് നൽകിയിരിക്കുന്ന വലിയൊരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ സന്ദേശമാണ്. അതാണ് ഈ എഴുന്നള്ളത്തിലൂടെ യേശു കർത്താവ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയത് ആരാണ്? ഇത് മനസ്സിലാക്കിയത് പരിത്യജിക്കപ്പെട്ട ആളുകളാണ്. സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവരായിരുന്നു. സമൂഹത്തിൽ നമ്മൾ എഴുതിത്തള്ളിയ ഒരു വിഭാഗം ആളുകളാണ്. യേശുക്രിസ്തുവിലുള്ള ഈ ദൈവീകത്വത്തെ, ആ മിശിഹാത്വത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയായത് ഇന്നും ഈ കാലഘട്ടത്തിൽ അവരാണ്. അവരുടെ ആർത്തനാദമാണ്, അവരുടെ നിലവിളിയാണ് എല്ലാ ഇടങ്ങളിലും നമുക്ക് പ്രതീക്ഷ നൽകുകയും ശക്തി നൽകുകയും ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്നും അവർ മാത്രമാണ് ക്രിസ്തുവിനെ മിശിഹായായിട്ടും രക്ഷകനായിട്ടും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോഷാന, മൾട്ടിറ്റ്യൂഡ്, ദാവീദ് പുത്രന് ഹോഷാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ദാവീദ് പുത്രന് ഹോഷാന ആരാ പാടിയത്? കുഞ്ഞുങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന സാധാരണപ്പെട്ട ആളുകൾ, സമൂഹത്തിൽ യാതൊരുവിധമായിട്ടുള്ള അംഗീകാരവും ബഹുമാനവും ഇല്ലാത്തവർ, യഥാർത്ഥമായി വിമോചനം ആഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരുടെ ആർത്തനാദമായിരുന്നു ഹോഷാന, സേവ് നൗ, ഇപ്പോൾ രക്ഷിക്കാം. അവർക്ക് വിമോചനം ആവശ്യമായിരുന്നു. ഞങ്ങളെ ആത്യന്തികമായി രക്ഷിക്കുവാനായിട്ട് ദൈവമയച്ച പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ മിശിഹ ഇവനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇവിടെ അവർ യേശു കർത്താവിന് ഹോഷാന പാടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ജാതിയായിട്ടുള്ള ഇസ്രയേൽ ജനതയിലെ യഹൂദന്മാർക്ക് ഈ മെശിയായെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ഇന്നും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു അപജയമായത്, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിനെയും അവൻ്റെ വഴികളെയും അവഗണിച്ച് അവൻ നമുക്ക് പകർന്നു തന്ന മൂല്യങ്ങളും ദൈവരാജ്യം വാല്യൂസും അവഗണിച്ച് ഇന്ന് ഇടർച്ചയായി ദൈവ സന്നിധിയിൽ, ദൈവ ആരാധനാ ഇടങ്ങളിൽ ഇടർച്ചയായി നിൽക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടാൻ അർഹതയില്ലാത്തവർ ഈ കർത്താവിനെ സ്നേഹിക്കുകയും ഈ കർത്താവിൻ്റെ സാന്ത്വനവും സ്നേഹവും ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മുൻപാകെ നിലവിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഹോശാന ദിനത്തിൽ സഭ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ഈ അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പക്ഷം ചേർന്ന് അവർക്ക് ആശ്വാസമായി തീരാനായിട്ടാണ് യേശു കർത്താവ് ഇന്ന് ഇതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ടാണ് അവൻ യാത്ര തുടർന്നത്, ക്രൂശിനെ ലാക്കാക്കി. അവന് മരിക്കേണ്ടി വന്നത്, ക്രൂശിൽ ദാരുണമായി മരിക്കേണ്ടി വന്നത് ഈ ബദൽ ശക്തിയുടെ അനിവാര്യത മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, വേദന ഏറ്റവരെ, മുറിവേറ്റവരെ വാസ്തവമായി സ്വാതന്ത്ര്യവും ആശ്വാസവും നമ്മുടെ ഒരു സഹായവും അർഹിക്കുന്നവരെ തിരിച്ചറിയുവാനും അവർക്ക് ഈ രക്ഷകനെ പരിചയപ്പെടുത്തുവാനും ഈ രക്ഷകൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിപ്പാനായിട്ട് ഈ ദിവസം തിരുവചനം നമ്മളെ ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ ദൈവവും മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകണം, യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലേല് നമുക്ക് അർഹമായിട്ടുള്ള അംഗീകാരവും സ്നേഹവും ലഭിക്കുകയില്ല. യേശു ജീവിതത്തിൽ ഉണ്ടെങ്കിലും ലഭിക്കണമെന്നില്ല കേട്ടോ, കാരണം അവൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് കൂടുതലായിട്ട് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതായത് ഞാനത് ഈ ഭാഗത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം ഇവിടെ മെരുക്കമില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവരാനായിട്ട് യേശു കർത്താവ് പറഞ്ഞു. ഈ കഴുതക്കുട്ടി മെരുക്കമില്ലാത്തതായിരുന്നു, ഇതിനെ ആരും ഉപയോഗിച്ചിട്ടുമില്ലായിരുന്നു. കാരണം അതിനെ മെരുക്കാനായിട്ട് അനുസരിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ ഇത് അനുസരണമുള്ളതായി തീർന്നു, ക്രിസ്തു അതിൻ്റെ മേൽ യാത്ര ചെയ്തപ്പോൾ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉരുവാകുവാൻ ആകുകയാണെങ്കിൽ മെരുക്കമില്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളെ അവൻ മെരുക്കി മറ്റുള്ളവർക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് ആനന്ദവും മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കത്തക്ക വിധത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തും. തുടർന്നുള്ള ഭാഗങ്ങൾ ഇത് നമ്മളെ അടിവരയിട്ട് പരിചയപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താണത്? മുൻപും പിൻപും നടന്നവർ ഹോശാന പാടി, ഈ കഴുതയുടെ മുൻപാകെ മേൽവസ്ത്രങ്ങൾ വിരിച്ചു, അതുപോലെ തന്നെ പുഷ്പങ്ങൾ വിതറി, പിന്നെ മരച്ചില്ലകൾ വെട്ടി ഇട്ടു, അതുപോലെ കുരുത്തോല പിടിച്ച് ഹോശാന പാടി. എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു അംഗീകാരമാവും, എന്തൊരു റെസ്പെക്റ്റാണ്. അതിനു മുമ്പ് മെരുക്കമില്ലാത്ത ഈ കഴുതക്കുട്ടി യേശു അതിൻ്റെ മേൽ ഇരുന്നപ്പോൾ ലഭിച്ച ഒരു അംഗീകാരിയത, സ്വീകാര്യത, അതിനുണ്ടായ രൂപാന്തരം. പ്രിയമുള്ള ദൈവമക്കളെ, മെരുക്കമില്ലാത്ത ജീവിതങ്ങളെയും മനോഭാവങ്ങളെയും മെരുക്കിയെടുക്കണമെങ്കിൽ ക്രിസ്തു വാസ്തവമായി നമ്മുടെ ഉള്ളിൽ ഉരുവാകണം. എങ്കിൽ മാത്രമേ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സന്തോഷകരമായി ജീവിതം നയിപ്പാനും സന്തോഷം പങ്കുവയ്ക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ പരീശന്മാരെ പോലെയും സാധൂക്കരെ പോലെയും ഇത് കണ്ട് അരിശം പോളും. അതാണ് സംഭവിച്ചത്. കാരണം ദരിദ്രരായ ആളുകൾ, ബലഹീനരായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന് വിനയപ്പെടുകയും ചെയ്തപ്പോൾ സോ കോൾഡ് സ്പിരിച്വാലിറ്റി ഹോൾഡ് ചെയ്ത യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഇത് കണ്ട് അസഹ്യപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാക്യം 15, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹോശാന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. ഇത് കാണുമ്പോൾ നീരസമാണ് ഉണ്ടാകുന്നത്. ഇത് ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. ക്രിസ്തുവിനും ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് ഇന്ന് ലഭ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മളേത് പാതയിലാണ്? നാം ആരുടെ പക്ഷത്താണ്? വളരെ ഗൗരവമായി ചിന്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ യേശു പറയുന്നത് എന്താണ്? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ഇവിടെ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് നമുക്ക് കർത്താവിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്? ലോകത്തിൻ്റെ മാനദണ്ഡമല്ല ക്രിസ്തു ഉയർത്തിക്കാണിച്ച ജീവിതശൈലി. ലോകത്തിൻ്റെ മാനദണ്ഡം ശക്തിയുടെയും അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും സമ്പത്ത് ആർജിക്കുന്നതിൻ്റെയും ആണ്. എന്നാൽ യേശു പറയുന്നു ഇത് പരിത്യജിക്കുന്നതാണ്, ഇത് ഉപേക്ഷിക്കുന്നതാണ്, സ്നേഹിക്കുന്നതാണ്, താഴ്മ ധരിക്കുന്നതാണ്, വിനയം ഉള്ളതായിത്തീരുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തി ഉള്ള ആയുധം. ഇതിലൂടെ മാത്രമേ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ച് ക്രൂശിലെ അത് വെളിപ്പെടുത്തി സാർവത്രികമായിട്ടുള്ള രക്ഷയുടെ ഒരു ഒരു വാതായനം യേശു കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്നു. അതിൻ്റെ ഘോഷയാത്രയാണ് ഹോശാന. ക്രൂശിൽ കാണിച്ച സ്നേഹത്തിൻ്റെയും വെളിമയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരു വിളംബര ഘോഷയാത്രയാണ് ഇന്ന് ആരാണ് ഇതാഗ്രഹിക്കുന്നത്? ആരാണ് പരിത്യജിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആരാണ് വിനയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആരാണ് എളിമപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്തോഷമാണോ സമാധാനമാണോ അവിടെ, അതോ അസ്വസ്ഥതയാണോ അരാജകത്വമാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതം ആഘോഷിക്കാൻ കഴിയാത്തവരുടെ ദീനരോധനം ഈ ദിവസം ഹോശാനയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുകയാണ്. അവരാണ് നിലവിളിച്ചത്, സേവ് നൗ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക, ഹോശാന. ഇതൊരു ആർത്തനാദമാണ്, നിലവിളിയാണ്. ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്, ഞങ്ങൾ വളരെ പരിമിതിയിലാണ്, ഞങ്ങളെ സഹായിക്കാനായിട്ട് നിനക്കേ കഴിയുകയുള്ളൂ. നീ വാഗ്ദത്തം പുത്രനായ മെഷിഹായാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ഞങ്ങൾ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മെഷിഹായാണ് നീ എന്ന് സമൂഹത്തിലെ നിലവിളിക്കുന്ന വേദനിക്കുന്ന ജനത തിരിച്ചറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നു എന്ന് അഭിമാനിക്കുന്നവർ ഇവിടെ അരിശം പൂണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ആരാണ് ഈ കുരുത്തോല പിടിച്ച് ഹോശാന പാടിയത്? കുഞ്ഞുങ്ങളാണ്, ബലഹീനരാ, മുറിവേറ്റവരാണ്, ആശ്വാസവും സ്വാന്തനവും ആഗ്രഹിക്കുന്നവരാ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കും അവരോട് കൂടെ ചേരാം. നമുക്കും കയ്യിൽ കുരുത്തോലയും മരച്ചില്ലയും പിടിച്ച് കർത്താവിന് കയറാവുന്ന ഒരു കഴുതക്കുട്ടിയായി വിനയപ്പെടാം. കർത്താവ് മെരുക്കമില്ലാത്ത നമ്മളിൽ വരികയാണെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് വളരെ ഫലം നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും നീയാണ്. എൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി കർത്തൃത്വം നടത്തേണ്ടവൻ നീയാണ്. കർത്തൃത്വം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി തീരുമാനങ്ങളെ എടുക്കേണ്ടവൻ, എടുക്കുവാനായിട്ട് നാം അവലംബിക്കേണ്ട വ്യക്തി അല്ലെങ്കിൽ വിഷയം, നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കേണ്ട വ്യക്തിയല്ലെങ്കിൽ ഇടം, അത് ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കണം. അതുകൊണ്ട് യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവന് വിനയപ്പെടാനായിട്ട് അവനെ വഹിക്കുന്ന കഴുതകളായി തീരുവാൻ, വാഹന മൃഗമായി തീരുവാൻ, അങ്ങനെ മെരുക്കമില്ലാത്ത ജീവിത മനോഭാവങ്ങളെയും എന്നിലുള്ള ജീവിത ഇടങ്ങളെയും യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ രൂപാന്തരം പ്രാപിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ. കർത്താവേ, ഈ വർഷത്തെ ഹോശാന പെരുന്നാളിലൂടെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ തോമസ് കുട്ടിയങ്കൽ പ്രാർത്ഥിക്കും.